നമ്മുടെ പഠനം തുടരാം. അഞ്ചാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം
പരിശോധിച്ചത്.
വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവർ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നീ അഖിലാണ്ടത്തിലൂടെവൻ സൃഷ്ടിയുടെ മുഴുവനും സൃഷ്ടികർത്താവ്, അപ്പോ പിതാവേ, നിന്റെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിൽ നീ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഥാവേ, ദുഷ്ടനായന്റെ കയ്യിൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ തക്കോടെ നിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നീ അയച്ചതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കഥാവെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവല്ലോ. കഥാവെ, പാപമില്ലാത്ത കഥാവെ, നിർമ്മലമായ ഒരു ശരീരം നീ എടുത്ത് കഥാവെ, ആ ശരീരത്തിന്മേൽ ഞങ്ങളുടെ പാപങ്ങളെ നീ വഹിച്ചുവല്ലോ. കഥാവെ, ഞങ്ങൾ സ്വതന്ത്രരാകേണ്ടതിന്റെ ശരീരത്തിന്മേൽ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ലജ്ജകളും ഞങ്ങളുടെ നിന്ദകളും ഞങ്ങളുടെ വേദനകളും ഒക്കെയും നീ വഹിച്ചുവല്ലോ
കഥാവേ.
കഥാവെ, നീ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, നിന്റെ മരണത്തിലും നിന്റെ അടക്കത്തിലും നിന്റെ പുനരുത്ഥാനത്തിലും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തിയല്ലോ
കഥാവേ.
നിന്റെ സ്വർഗാരോഹണത്തിലും നിന്റെ മഹത്വീകരണത്തിലും നീ ഞങ്ങളെയും ഉൾപ്പെടുത്തിയല്ലോ. കഥാവേ, ഈ ലോകത്തിൽ മാത്രമല്ല ഒരുപാടിലും സകല നാമത്തിനും മേലായ നാമം നൽകി നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഥാവേ, ശത്രുവിന്റെ തലയെ നീ തകർത്തു, അന്ധകാരത്തിന്റെ പ്രവർത്തികളെ നശിപ്പാൻ തകർന്നും നീ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നുവല്ലോ. ലോകത്തിന് വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി നീ ഞങ്ങളെ വിളിച്ചുവല്ലോ കഥാവേ. നിന്നോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചോ, നിന്നോടുകൂടെ ഇരുത്തിയിരിക്കുകയാണല്ലോ കഥാവേ. ദൈവത്തിന്റെ അവകാശങ്ങളും ക്രിസ്തുവിന്റെ കൂട്ടവകാശങ്ങളുമാക്കി ഞങ്ങളെ തീർത്തുവല്ലോ കഥാവേ. ഞങ്ങളുടെ ജീവൻ നിന്നിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയും കഥാവേ. നിന്നിൽ ഞങ്ങൾ ജയാളികളാകിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയും കഥാവേ. നിന്റെ സ്ഥാനാപതികളാക്കി ഞങ്ങളെ തീർത്തിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി
പറയും
കഥാവേ. നീ സർവ സൈന്യത്തിന്റെയും അധിപൻ, നീ നിന്റെ കഥാവേ യൂദയിലെ സിംഹമാകിയാൽ ഞങ്ങൾ നിനക്ക് നന്ദി
പറയും
കഥാവേ. ഞങ്ങളെ ജയാളികളായിട്ട് നീ നിർത്തിയിരിക്കുന്നു, നിന്റെ ആത്മാവിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ കഥാവേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചിരിക്കുന്നുവല്ലോ കഥാവേ. ഇതിലേറെ ഞങ്ങൾ എന്ത് ചോദിക്കേണ്ടു? ഒരുപാടുള്ള തേജസ്സിന്റെ ഒരു അച്ചാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഞങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള നിർണയം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ, നിത്യജീവനെന്ന ദാനം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കഥാവേ. നിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ അനുരൂപരാക്കി തീർത്തിരിക്കുന്നുവല്ലോ പിതാവേ. നീ സകല മഹത്വത്തിനും യോഗ്യൻ കഥാവായ യേശുവേ, ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ നമസ്കരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കഥാവേ, നീ ഞങ്ങളുടെ മധ്യേ വന്നതിനായി, ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നതിനായി, ഞങ്ങളെ നിന്റെ സഭയാക്കി തീർത്തതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും കഥാവേ. നിന്റെ വാസസ്ഥലമാക്കി ഞങ്ങളെ തീർത്തുവല്ലോ പരിശുദ്ധാത്മാവേ. കടത്തു വരണമേ, നിന്റെ സഭയെ നിറയ്ക്കുമാറാകണമേ, ഞങ്ങളെ യഥാർത്ഥത്തിൽ നിന്റെ വെളിച്ചവും നിന്റെ ഉപ്പുമാക്കി തീർക്കണമേ. ഞങ്ങൾ എവിടെ പോയാലും അന്ധകാരം അകന്നു പോകുവാൻ ഇടയാകട്ടെ, നിന്റെ വെളിച്ചം പ്രകാശിപ്പാൻ ഇടയാകട്ടെ കഥാവേ. നിന്റെ നാമത്തിന് മഹത്വത്തിനാക്കി ഇത് തീർക്കണം. നീ സകലത്തിലും ഉയർന്നിരിക്കുമാറാകണം, നീ ആളുകളെ നിങ്ങളേക്ക് ആകർഷിക്കുമാറാകണമേ, നിന്റെ സഭയിലൂടെ അങ്ങനെ ചെയ്യുമാറാകണം, നിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് അങ്ങനെ ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി
ആരാധിക്കുന്നു.
ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ. The Apostle Paul now tells us how to bring heaven into our homes.
നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്നത് എങ്ങനെയാണ് എന്ന് അപ്പോസ്തലൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു.
That is his focus in Ephesians chapter 5 verses 18 to 33.
അഞ്ചാം അധ്യായത്തിന്റെ 18 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ വിഷയം അതാണ്.
ചാൾസ് സ്പർജൻ the well known preacher and Bible teacher,
ലോക പ്രശസ്തനായ വേദ പണ്ഡിതനും വചന ഉപദേഷ്ടാവും.
This is what he said.
അദ്ദേഹം ഇങ്ങനെയാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്.
When home is ruled according to God's word,
ദൈവത്തിന്റെ വചനത്തിന്റെ അധിഷ്ഠിതമായി ഭവനം പണിയപ്പെടുമ്പോൾ
ഭരിക്കപ്പെടുമ്പോൾ angels might be asked to stay with us.
ദൂതന്മാർ പോലും നമ്മോടുകൂടെ വന്ന് വസിപ്പാനായിട്ട് ആവശ്യപ്പെടും.
And they would not find themselves out of their element.
അങ്ങനെ വരുമ്പോൾ അവർക്ക് അന്യരെന്ന് തോന്നൽ ഉണ്ടാകുകയില്ല.
What did he mean?
എന്താണ് അതിന്റെ അർത്ഥം?
He meant that when our homes are ruled according to the word of God,
ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ഭവനങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ
angels will feel at home with us.
നമ്മോടുകൂടെ വസിക്കുന്നതിൽ ദൂതന്മാർക്ക് ഒരു അപരിചിതത്വം തോന്നുകയില്ല.
They won't feel out of place.
അവർക്ക് മറ്റൊന്നോ എവിടെയോ പാർക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുകയില്ല.
Because our homes should be paradise.
കാരണം നമ്മുടെ ഭവനങ്ങൾ പരദീസയ്ക്ക് തുല്യമായിരിക്കും.
In fact, when our homes are ruled according to the word of God,
ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ഭവനങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ
Jesus himself will feel at home with us.
നമ്മോടൊപ്പം വസിക്കുന്നതിൽ യേശുവിന് ഒട്ടും ബുദ്ധിമുട്ട് തോന്നുകയില്ല.
Is that how your home is?
അങ്ങനെയാണോ നമ്മുടെ ഭവനങ്ങൾ എന്ന് ആലോചിക്കുക.
The question is, how can we bring heaven into our home?
എങ്ങനെയാണ് സ്വർഗം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ജീവിക്കുക?
So that's going to be our focus in Ephesians chapter 5 verses 18 to 33.
എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഈ ചിന്തകളായിരിക്കും നാം ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇന്ന് എന്താണ് പ്രശ്നം?
The trouble today is that many homes are not governed by the word of God.
അനേകം ഭവനങ്ങളിലും ദൈവവചനമല്ല ആധിപത്യം നടത്തുന്നത് എന്നതാണ് പ്രശ്നം.
Even the homes where the members are professing believers,
വിശ്വാസികളെ അഭിമാനിക്കുന്നതായ ആളുകളുടെ ഭവനത്തിൽ പോലും അതല്ല സ്ഥിതി.
So what are the consequences?
അതിന്റെ അനന്തരഫലങ്ങൾ എന്താണ്? ഭവിഷ്യത്തുകൾ എന്താണ്?
Very tragic.
വളരെ ദുരന്തപൂർണമാണത്.
So instead of angels being guests in some homes,
ചില ഭവനങ്ങളിൽ ദൂതന്മാർ അതിഥികളായി വരുന്നതിന് പകരമായി
it seems that demons are the masters in the homes.
ആ ഭവനങ്ങളുടെ ആധിപത്യം ഭൂതങ്ങളുടെ കയ്യിലാണ് എന്ന് തോന്നുന്നു. ഇത് ക്രിസ്തീയ ഭവനങ്ങളിൽ തന്നെ സംഭവിക്കുന്നു.
Too many marriages end in the divorce court.
അനേകം ഭവന വിവാഹ ബന്ധങ്ങളും വിവാഹ മോചനത്തിൽ എത്തിച്ചേരുന്നു.
I was talking to a lawyer who deals with the marriage problems and
കുടുംബക്കോടതിയിൽ ഇടപെടുന്നതായ ഒരു വക്കീലിനോട് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുക. ആയിരക്കണക്കിന് കേസുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ക്രിസ്തീയ ഭവനങ്ങളിൽ തന്നെ സംഭവിക്കുന്നു. ഒരുപക്ഷെ വിവാഹമോചനത്തിൽ എത്തിയില്ല എങ്കിൽ
തന്നെയും are emotionally divorced even though they share the same house and rest.
ഒരു ഒരേ ഭവനത്തിന്റെ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നെങ്കിലും വൈകാരികമായി അകന്നു നിൽക്കുന്ന എത്രയധികം ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ട് എന്ന നിശ്ചയമില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും അവസ്ഥ ദുഃഖകരമായ അവസ്ഥ
ഇതാണ്.
ഒരു കുടുംബം പരദീസയ്ക്ക് തുല്യമാകുന്നതിന് പകരമായി നരകത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഭവനങ്ങൾ മാറും. ഇത് വളരെ യാഥാർത്ഥ്യമാണ്, വളരെ സത്യമാണ്.
As in the ministry for the past many years, I have seen homes, Christian homes, homes of people who are even servants of God, that are actually outposts of hell.
ക്രിസ്തീയ ഭവനങ്ങൾ ദൈവവേലക്കാരുടെ ഭവനങ്ങൾ തന്നെ പിശാചിന്റെ കേന്ദ്രങ്ങളായി മാറുന്നത് ഞാൻ ശുശ്രൂഷയിൽ അനേക നാളുകളായി കാണുന്നുണ്ട്.
Therefore, we need to ask ourselves, what has gone wrong?
അതുകൊണ്ട് എന്താണ് ഇവിടെ പറ്റിയിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്.
How can we bring heaven into our homes?
എങ്ങനെ സ്വർഗം നമ്മുടെ ഭവനത്തിൽ സ്വർഗത്തിന്റെ അവസ്ഥ കൊണ്ടുവരുവാനായിട്ട് കഴിയും?
What is the secret of home becoming paradise?
സ്വർഗം ഒരു പരദൂസിയാക്കി തീർക്കുന്നതിന്റെ രഹസ്യം എന്താണ്?
How can we walk in harmony in our homes?
സ്വരൈക്യത്തോടുകൂടെ നമ്മുടെ ഭവനങ്ങളിൽ എങ്ങനെ നമുക്ക് വസിക്കുവാനായിട്ട് കഴിയും?
The last verse of the song you sang,
നാം അവസാനം പാടിയ പാട്ടിന്റെ അവസാന ഖണ്ഡികയിൽ
what does it say?
എങ്ങനെ സ്വരൈക്യത്തോടുകൂടി ഭവനത്തിൽ പാർക്കുവാൻ കഴിയും എന്നതാണ് നാം പാടിയത്. എങ്ങനെ സ്വരൈക്യത്തോടുകൂടി ജീവിപ്പാൻ കഴിയും? എന്താണ് സ്വരൈക്യം എന്നത് ഞാൻ കാണിച്ചു തരാം.
This is the C note.
ഇത് സി കോഡ് ആണ്.
Okay. But this is the C chord. What's the difference? This is a note. This is a chord.
ഒന്ന് കോഡും ഒന്ന് നോട്ടുമാണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താ?
As a single note. What is this? There are three notes. That's a chord. And harmony in a song depends on the notes in the chord.
ഒരു ഒരു ഗാനത്തിൽ അതിന്റെ സ്വരൈക്യം എന്ന് പറയുന്നത് അതിന്റെ കോഡുകളെ ആശ്രയിച്ചിരിക്കും.
And harmony is what God wants out of our lives.
നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ആ തരത്തിലുള്ളതായ ഐക്യതയാണ്.
Individual notes.
വ്യക്തികളായ നോട്ടുകൾ.
But it's a chord.
അത് ഒരുമിച്ച് ചേരുന്ന ഒരു കോഡ്.
Bound together.
അത് ഒരുമിച്ച് കൂട്ടി ചേർത്തിരിക്കുകയാണ്.
You see, in harmony there's four part harmony.
നാല് ഭാഗങ്ങളുള്ളതായ സ്വരൈക്യമുണ്ട്.
Soprano, tenor, bass, alto.
Soprano, tenor, bass, alto.
I haven't learned music.
ഞാൻ സംഗീതം അഭ്യസിച്ചിട്ടില്ല. വിവരമില്ലാത്തതായ ഒരു സംഗീതജ്ഞനാണ് ഞാൻ. എന്നാൽ പറയുവാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഒരു കോഡിന് അതിൽ തന്നെ ഒരു സ്വര ഐക്യതയുണ്ട്. അനേകം കോഡുകൾ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ അത് ആ ഗാനത്തിന്റെ ഈരടികളെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അതിനാണ് സ്വര ഐക്യത എന്ന് പറയുന്നത്. അതെല്ലാം ഒന്നൊന്നായിട്ട് വേർതിരിച്ചെടുക്കാവുന്നവയാണ്, എന്നാൽ അവ ഒരുമിച്ച് ചേർന്ന് വരുന്നു. ഇതെങ്ങനെ സാധ്യമാവും? അത് സംഗീതത്തിൽ സാധ്യമാണ്, ഭവനങ്ങളിലും ജീവിതങ്ങളിലും സാധ്യമാണ്. എങ്ങനെ നമുക്ക് സ്വരൈക്യതയോടുകൂടി ജീവിപ്പാനായിട്ട്
കഴിയും?
എന്താണ് ഈ വ്യത്യസ്ത സംഗീത കോഡുകളെ ഒരുമിച്ച് ചേർക്കുവാൻ കഴിയുന്നത്? ആത്മീയ ജീവിതത്തിൽ അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമുക്ക് ലഭിക്കേണ്ട ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ നമുക്ക് ഐക്യതയിൽ നടക്കുവാനായിട്ട് കഴിയുകയില്ല. എങ്ങനെയാണ് ഐക്യതയിൽ നടക്കുക? ഏതെല്ലാം കാര്യങ്ങളിലാണ്, മേഖലകളിലാണ് അങ്ങനെ നടക്കേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ നാം ചേർന്ന് ഐക്യതയിൽ നടക്കേണ്ടതാണ് എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാം അധ്യായത്തിന്റെ 22-33 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ ചേർന്ന് ജീവിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ അവരും ചേർന്ന് ചേർച്ചയോടുകൂടി ജീവിക്കേണ്ടതാണ്.
6:1-4
വാക്യങ്ങൾ.
ദാസന്മാരും
യജമാനന്മാരും തമ്മിൽ എങ്ങനെ അത് സാധിക്കും?
എഫേസ്യ
ലേഖനം 6:5-9 5-9 വരെയുള്ള വാക്യങ്ങൾ.
എഫേസ്യലേഖനം
4:1-6 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കളുടെ ഇടയിലുള്ളതായ ഐക്യതയെ കുറിച്ച് നാം കണ്ടുവല്ലോ.
This unity must be translated into daily living if we want to enjoy harmony.
സ്വരൈക്യതയോടുകൂടി ഐക്യതയോടുകൂടി ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്.
Harmony therefore is a foretaste of heaven.
സ്വർഗത്തിന്റെ ഒരു ഒരു മുൻഅറിവാണ് ഈ തരത്തിലുള്ളതായ ഐക്യത നമുക്ക് നൽകുന്നത്. ആ നിലയിലാണ് നമ്മുടെ ഭവനങ്ങൾ പറദീസ തുല്യമായി തീരുന്നത്.
Husbands and wives living in harmony, parents and children living in harmony.
ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കളും കുട്ടികളും ഒരേ ഐക്യതയിൽ ജീവിക്കുന്നത് വഴി. തൊഴിൽ സ്ഥലങ്ങളിൽ യജമാനന്മാരും ദാസന്മാരും അതേ നിലയിൽ ചേർന്ന് ജീവിക്കുമ്പോൾ, അവർ ഐക്യതയോടുകൂടി ജീവിക്കുമ്പോൾ, ഇതെങ്ങനെ സാധ്യമാവും?
When the Spirit of God fills us.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്.
Meaning the Holy Spirit takes control of us.
അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നാം വിധേയപ്പെടുമ്പോൾ എന്നാണ്.
That harmony is actually a foretaste of heaven on earth.
അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നത് ഐക്യത സ്വർഗ്ഗം ഭൂമിയിൽ ഇറങ്ങി വന്നതിന് തുല്യമായിരിക്കും.
God's presence is manifest.
ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ മധ്യേ വെളിപ്പെടും.
God's power is visible.
ദൈവത്തിന്റെ ശക്തി അവിടെ പ്രദർശനമാവും.
God's love, the fruit of the Holy Spirit is seen.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം അവരുടെ മധ്യേ വെളിപ്പെടും. അത് വളരെ ശക്തവുമാണ്.
That's what draws people to
Christ. അതത്രേ ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്.
By this you'll all men know that you're my disciples, Jesus said. If you love one another,
നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും.
So harmony is a foretaste of heaven on earth.
അതുകൊണ്ട് സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്നതിന്റെ ഒരു തുല്യമാണ് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത.
When Paul and Silas were beaten and thrown into the Philippian jail.
പൗലോസും ശീലാസും അടിക്കപ്പെട്ട് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്?
They were in perfect harmony.
അവർ ഇരുവരും തമ്മിൽ തികഞ്ഞ ഐക്യത ഉണ്ടായിരുന്നു.
They were not grumbling at each other.
അവർ അന്യോന്യം പിറുപിറുക്കുകയോ പരിഭവിക്കുകയോ അല്ല.
They were not grumbling at God either.
അവർ ദൈവത്തോട് പരിഭവം അറിയിക്കുകയായിരുന്നില്ല.
No complaints.
യാതൊരുവിധ കംപ്ലൈന്റുകളും ഉന്നയിച്ചില്ല.
Only praise and worship.
അവിടെ ആരാധനയും സ്തോത്രവും മാത്രമേ ഉണ്ടായിരുന്നു.
Now today many believers are grumblers.
ഇന്ന് അനേകം വിശ്വാസികളും പിറുപിറുക്കുന്നവരായി തീർന്നു.
They go through life grumbling.
അവർ ജീവിതത്തിൽ ഉടനീളം പിറുപിറുക്കുന്നവരാണ്.
Grumbling, mumbling. Actually the word grumbling, the Greek word, you know, actually it means that's actually what it is.
Thiruvirka enna thaniyana aa padathinte moolabhashayil artham.
Paul and Silas were in perfect harmony.
Ennal Paulosum Silasum ee karyathil aikyathu ullavarayirun.
Harmony with each other, harmony with God.
Devathodum anyonyo avar aikyathilayirun.
And harmony with what God was doing.
Devode jeevathil cheyina karyathe sambandhichum avarku paribhavamilla.
Let's read the scripture.
Namukku aa bhagam vaayikkam.
Acts 16:23-26.
Apostle Paul's pustakam 16th adhyayathinte 23 mudhalulla vaakyam.
And when they had inflicted many blows upon them, they threw them into prison, ordering the jailer to keep them safely.
അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു.
Having received this order,
അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ,
he put them into the inner prison.
അവരെ
fastened their feet in the stocks.
അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ടു.
It's like what you call like the where the criminals are put in prison.
ഏറ്റവും അകത്തുള്ളതായ തടവറയിൽ കള്ളന്മാരും കൊലപാതകന്മാരും ഇടുന്ന ഇടത്ത്.
About midnight, Paul and Silas were praying.
അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു.
And singing hymns to God.
ദൈവത്തെ പാടി സ്തുതിച്ചു.
And my Bible says, and the prisoners were listening to them.
വേദവസ്തുതിൽ പറയുന്നത് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ്.
They were in a prison.
അവർ അകത്തെ തടവറയിലാണ്.
Feet were fastened in the stocks.
കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്.
And it's midnight.
അർദ്ധരാത്രിയായി.
About midnight, and Paul and Silas, what are they doing?
പൗലോസും ശീലാസും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
Not grumbling and mumbling.
അവർ പിറുപിറുക്കുകയോ പരാതി പറയുകയോ അല്ല.
They're praying.
അവർ പ്രാർത്ഥിക്കുകയാണ്.
And singing hymns to God.
ദൈവത്തിനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
And the prisoners were listening to them.
തടവുകാർ അവരുടെ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
And suddenly there was a great earthquake, so that the foundations of the prison were shaken, and immediately all the doors were opened and everyone's bonds were unfastened.
പെട്ടെന്ന് വലിയൊരു ഭൂകമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നു പോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇത് പ്രസംഗത്തിന്റെ എന്റെ സങ്കല്പമാണ്. പൗലോസും ശീലാസും ഈ കാര്യത്തിൽ അവർ ഐക്യത ഉണ്ടവരായിരുന്നത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ പാടിയപ്പോഴും ഐക്യതയോടുകൂടി പാടി എന്ന് വേണം ഞാൻ. ആ തരത്തിലുള്ളതായ സ്വരൈക്യം അവരുടെ മധ്യത്തിൽ ഉണ്ടായപ്പോൾ
His servants fastening the stocks in the inner prison, and they are singing.
കർത്താവ് തന്നെയും താഴേക്ക് നോക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ കാലാമത്തിലിട്ടിരിക്കുന്നുവെങ്കിലും അവർ ഒരുമിച്ച് ചേർന്ന് ഐക്യതയോടുകൂടി പാടുന്നത് കണ്ട് കർത്താവും അവരോടുകൂടി ചേർന്നു എന്ന് വേണം വിചാരിക്കുക. അതുകൊണ്ട് കർത്താവും അവരോടൊപ്പം ഗാനത്തിൽ പങ്കുചേർന്നിരിക്കും. കർത്താവ് പാടുമ്പോൾ അവനൊരു തികഞ്ഞ പൗരുഷമായ സ്വരത്തോടുകൂടിയാണ് പാടുന്നത്. പൗലോസ് ഒരുപക്ഷെ സൊപ്രാനോയിലാണ് പാടുന്നത്. സൈലസ് ഒരുപക്ഷെ ടെനറായിരിക്കാം പാടുന്നത്. കർത്താവ് പറഞ്ഞിരിക്കും ഞാൻ പൗരുഷമായ ബാസ്വരത്തിൽ പാടും. എന്താണ് വേദപുസ്തകം പറയുന്നത്? പെട്ടെന്ന് വലിയൊരു ഭൂകമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ദൈവം ആ ഗാനം ആലപിക്കുമ്പോൾ അതാണ്
സംഭവിക്കുന്നത്.
വാതിലുകളൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീഴും. ഇപ്പോൾ ജയിലർക്ക് എന്ത് സംഭവിച്ചു? കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹ പ്രമാണി മാത്രമല്ല അവന്റെ ഭവനം മുഴുവനും രക്ഷിക്കപ്പെട്ടു. 16 അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. കാരാഗ്രഹ പ്രമാണി ഉറക്കുടുന്നത് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച വാളൂരി തലത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. ഒരു കാരാഗ്രഹ പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം തന്റെ തടവുകാർ നഷ്ടപ്പെട്ടു പോയാൽ താൻ തന്റെ ശിക്ഷ
മരണമായിരിക്കും.
അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെ മുമ്പിൽ വീണു. താൻ തന്നെ തന്നെ കൊല്ലുവാനായിട്ട് ഭാവിച്ചിരിക്കും, കാരണം ഏതാണെങ്കിലും തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കും. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കഠിനമായി പീഡിപ്പിക്കും എന്നുള്ളതുകൊണ്ട് അത്
വേദനയുള്ളതായിരിക്കും.
അതുകൊണ്ട് താൻ തന്നെ തന്റെ ജീവൻ എടുക്കുവാനായിട്ട് ഭാവിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു അരുതേ.
Thank God for people, you know how God intervenes in this. Devam
devam sahajaringal idapadathu enganeyanulla sathikku.
I told you about Nikki Cruz this morning.
Nikki Cruz ne kurichu yan indu raavale paranju.
I told you how his mother used to talk to him. Mother was a witch. She was born in the womb of a witch.
Avante amma avane etra maatram peedipichu ennulla kaaryam njan ningalodu orpichuvallo.
And his father was a Satan, satanic priest.
Avante pidava saathane aaradhikkunnathaya oru purohithanam.
And all the children, he used to be tortured the most.
അവർക്കുണ്ടായ മക്കളിൽ ഏറ്റവും അധികം പീഡനം അനുഭവിച്ചത് നിക്കി ക്രൂസ് ആണ്.
And this witch would strip him naked and beat him up and put him in a room.
അവന്റെ അമ്മ അവനെ പീഡിപ്പിച്ച് നഗ്നനാക്കി പീഡിപ്പിച്ച ശേഷം 3 ദിവസത്തേക്ക് ഭക്ഷണം കൊടുക്കാതെ മുറിയിൽ അടക്കി. നിക്കി ക്രൂസ് കടന്നുപോയതായ പീഡനം ഈ തരത്തിലുള്ളതായി. അവന്റെ അമ്മയോട് അത്രയധികം അവന്റെ ഉള്ളിൽ കയ്പുണ്ടായി. അവളെ വെറുത്തു.
And he could do nothing.
അതേക്കുറിച്ച് ഒന്നും ചെയ്യുവാൻ അവന് കഴിയുകയുമുണ്ടായി.
It was hell because there were manifestations of hell in our home.
അവൻ തന്റെ ഭവനത്തെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിൽ അത് നരകമായിരുന്നു, നരകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്.
So he goes up.
അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയി. 9 വയസ്സുള്ളപ്പോൾ ഒരു വൃക്ഷത്തിന് മുകളിൽ കയറി അവന്റെ കഴുത്തിൽ ഒരു കയറ് കുരുക്കി താഴേക്ക് ചാടുവാൻ തുനിയുക. അവന്റെ സഹോദരൻ അവനെ കണ്ടു, നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ മരത്തിൽ സഹോദരൻ മരത്തിൽ കയറി അവനെ രക്ഷിച്ചു. 9 വയസ്സുള്ളപ്പോഴാണ് സംഭവിക്കുന്നത്.
Born in the womb of a witch. Why was it that my father was a satanic priest? This I know, that God has a purpose for my life.
താൻ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് ഒരു ദുഷ്ട സ്ത്രീയുടെ മകനായി ഞാൻ ജനിച്ചു, എന്തുകൊണ്ട് ശാജിനെ ആരാധിക്കുന്നൊരു എന്റെ അപ്പനായി തീർന്നു, 9 വയസ്സുള്ളപ്പോൾ ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല, ഇതേക്കുറിച്ച് എനിക്കറിയാം, ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന്. ഇന്ന് പകരം നിങ്ങളോട് പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ പദ്ധതിക്ക് മാറ്റം സംഭവിക്കുകയില്ല. യിരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന അനുസരിച്ച് അത് നമ്മുടെ നന്മയ്ക്കായുള്ള പദ്ധതികളാണ്.
Not to destroy him.
നമ്മെ നശിപ്പിക്കേണ്ടതിനല്ല, നമുക്ക്
ശുഭഭാവി
വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ്.
But if you would let God rule your life, if the word of God would rule your life, the spirit of God take control of your life.
എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ആധിപത്യം എടുപ്പാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ,
then the purposes of God will be fulfilled in your life.
അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള ഉദ്ദേശങ്ങൾ സമ്പൂർണ്ണമായും പൂർത്തിയാകും.
God is looking for people who would be willing to obey him.
ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറുള്ള വ്യക്തികളെ മാത്രമാണ് അവൻ അന്വേഷിക്കുന്നത്.
That's what God is looking for.
അങ്ങനെയുള്ളവരെ അത്ര ദൈവം അന്വേഷിക്കുന്നു.
That's why as we read this evening, his eyes are searching to and fro all across the earth to find one person.
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അന്വേഷിച്ച് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെല്ലായിടും ഊടാടി സഞ്ചരിക്കുന്നു എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ കേട്ടു. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ, അവൻ ഏറെ അതിന് താല്പര്യമുള്ളവനാണ്. കാരണം അവൻ നിങ്ങളെ
സ്നേഹിക്കുന്നു. If Nicky Cruz
ne samachirathollam prathyashik vagi undayirengil ningalku thishchayayittum undu.
Now when we live in harmony,
nam
verse 28, I think that's where we stop. 20th
vakyathil
appo Paul cried with a loud voice, do not harm yourself, for we are all here.
Paulos urakke ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഒരു ദോഷവും നിനക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിളിച്ചുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു.
My question is, did they preach the gospel then?
ഞാൻ ഇത് ചോദിക്കട്ടെ, അവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചുവോ?
All they did was praise and worship.
അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. അതിന്റെ ഫലം എന്തായിരുന്നു?
I believe the Lord himself proclaimed the glorious gospel.
ദൈവം തന്നെ നേരിട്ട് തേജസ്സേറിയ സുവിശേഷമാണ് പ്രസ്താവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Because the presence of the Lord was amidst them.
കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ശക്തി വളരെ വാസ്തവമായി അവരുടെ മധ്യേ ഉണ്ടായിരുന്നു.
And so, with fear and trembling,
അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ആ താരാഗ്രഹ പ്രമാണി ആ കവിണ് വീണു പൗലോസിനെയും ശീലാസിന്റെയും മുമ്പിൽ. അവരെ പുറത്തു കൊണ്ടുവന്ന യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവർ അതിന് മറുപടി നൽകി, എന്ത് ചെയ്യണം എന്ന് അവരോട് പറഞ്ഞു.
31 വാക്യം,
യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടാതെ ഭവനങ്ങളിൽ നിന്ന് വരുന്നവരും അക്രൈസ്തവരായ ഭവനങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കുമുള്ളതായ വാഗ്ദത്തം ഇതാണ് എന്ന് ഞാൻ
വിശ്വസിക്കുന്നു.
ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക എന്ന് ഞാൻ അവരോട് തീർച്ചയായിട്ടും പറയാം. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് ദൈവത്തിന്റെ
വാഗ്ദാനം.
ദൈവം നിങ്ങളെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തെ കുറിച്ചും വിചാരമുള്ളവരായതുകൊണ്ട് നിങ്ങളിൽ കൂടെ നിങ്ങളുടെ ഭവനം രക്ഷപ്രാപിക്കാനില്ല. അവൻ കുടുംബങ്ങളെ കുറിച്ച്
കരുതലുള്ളവനാണ്.
കാരണം അവൻ വ്യക്തികളെ കുറിച്ച്, സമൂഹങ്ങളെ കുറിച്ച്, രാഷ്ട്രങ്ങളെ കുറിച്ച് കരുതലുള്ള ദൈവമാണ്. ഇതെല്ലാം ആരംഭിക്കുന്നത് ഭവനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് വ്യക്തികളായി നിങ്ങളിൽ കൂടെ അവൻ കുടുംബങ്ങളെ നേടും. നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂടെ സഭകളെ പണി, കുടുംബങ്ങൾ കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സഭ. സഭ മുഖാന്തരം അവൻ പട്ടണങ്ങളെ നേടും.
Through the cities he'll win the state.
പട്ടണങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളെ നേടും. രാഷ്ട്രങ്ങളെയും നേടുവാനിടയായി. അങ്ങനെയാണ് സൗത്ത് കൊറിയ ഒരു ക്രിസ്തീയ രാജ്യമായി. ഇന്ത്യയെ ഭാരതത്തിൽ ഭാരതവും സുവിശേഷീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം അന്വേഷിക്കുന്നത് അവന്റെ പ്രവർത്തിക്ക് ലഭ്യമായ വ്യക്തികളെയാണ്. നാം ഐക്യതയിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഐക്യതയിൽ ജീവിക്കുമ്പോൾ, ആളുകളെ മാനസാന്തരപ്പെടുത്തുന്ന പ്രവൃത്തി ദൈവം ഏറ്റെടുക്കും. അപ്പോസ്തല പ്രവൃത്തി 16:25
ശ്രദ്ധിക്കും.
തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
But to live in harmony,
എന്നാൽ ഐക്യതയിൽ ജീവിക്കുവാൻ തക്കവണ്ണം
what must we do?
നാം എന്താണ് ചെയ്യേണ്ടത്?
We need to be filled with the Holy Spirit.
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ്.
Be filled with the Spirit. That's God's command.
ആത്മാവ് നിറഞ്ഞവരായി കൊൾവിൻ എന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്.
Ephesians 5:18.
എഫേസ്യലേഖനം 5:18.
And do not get drunk with wine, for that is debauchery, but be filled with the Spirit.
വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി കൊൾവിൻ.
You see, our problem, we have no problem with the first part.
ആദ്യ ഭാഗം നമുക്ക് വിഷമം ഉണ്ടാക്കുന്നില്ല. വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്ന് അത് നാം ചെയ്യാറില്ല. വിശ്വാസികളാണുള്ളതാണ്. അത് അത് ദുർനടപ്പുണ്ടാക്കുന്നതായ കാര്യമാണ്. നാം ഒരിക്കലും അത് ചെയ്യുകയില്ല. എന്നാൽ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഒരുപോലെ തന്നെ ഒരു കൽപ്പനയാണ്. ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പിൻ, അത് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൽപ്പനയാണ്. ഒഴിച്ചുകൂടാനാവാത്തതായ അതൊരു കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. ആത്മാവ് നിറഞ്ഞുകൊണ്ടുള്ള വീൻ എന്ന കൽപ്പന ബഹുവചനത്തിലാണ് ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ് ഈ കൽപ്പന എന്നർത്ഥം. പാസ്റ്റർ, ആത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് പാസ്റ്റർക്കും മൂപ്പന്മാർക്കും വേണ്ടി മാത്രമുള്ളതാണ്, ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. അതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി
അംഗീകരിക്കേണ്ടതാണ്.
കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച എല്ലാ വിശ്വാസികളും ആത്മാവ് നിറയപ്പെടുവാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതായ ക്രിയാപദം വർത്തമാനകാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന
പദപ്രയോഗം.
ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പിൻ എന്ന് വിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ്. അതിന്റെ അർത്ഥം തുടരെ ആത്മാവിനാൽ
നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്.
പ്രത്യേക അവസരങ്ങൾ മാത്രമല്ല, നിരന്തരമായി എല്ലായ്പ്പോഴും നമുക്ക് അനുഭവവേദ്യമാകുന്നതായ ഒന്നായിട്ടാണ് അതേക്കുറിച്ച്
പറയുന്നത്.
ഞാനിത് പലപ്പോഴും കേട്ടിട്ടുണ്ട്.
പാസ്റ്റർ,
ഞാൻ ആ മീറ്റിംഗിൽ പോയി, അവിടെ വെച്ച് ആത്മാവിനാൽ നിറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയെന്നാ എനിക്ക് തോന്നുന്നു. പരിശുദ്ധാത്മാവ് ഈ തരത്തിൽ കളികൾ നടത്തുന്നില്ല. തന്റെ സാന്നിധ്യത്താലും ശക്തിയാലും നിങ്ങൾ നിരന്തരം നിറഞ്ഞുകൊണ്ടവരിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതത്ര ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പി. മൂല ഗ്രീക്ക് ഭാഷയിൽ അത് നാം സ്വയം ചെയ്യുന്നതായ ഒരു കാര്യമായിട്ടല്ല
രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതിന്റെ അർത്ഥം നാം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ തക്കോണം നാം അവന്റെ വിധേയപ്പെടുകയാണ് ചെയ്യേണ്ടത്. നാലാമതായി, നിറയ്ക്കുക എന്ന പദത്തിന്റെ അർത്ഥം നാം ഇപ്പോൾ ശൂന്യമായ ഒരു അവസ്ഥയിലാണ്, മുൻപോട്ട് പോകണമെങ്കിൽ അല്പം ആത്മാവ് നിറയപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന അർത്ഥത്തിലല്ല. എന്താണ് നിറയ്ക്കുക എന്ന പദത്തിന്റെ
അർത്ഥം?
നിറയ്ക്കുക എന്ന പദത്തിന്റെ അർത്ഥം നിയന്ത്രിക്കപ്പെടുക എന്നാണ്. ആ പദത്തിന്റെ, ആ ക്രിയാപദത്തിന്റെ അർത്ഥം അതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4:28 ഇതിന് വിപരീതമായ ഒരു പദപ്രയോഗമാണ്. എന്നാൽ ഈ പദം മനസ്സിലാക്കുവാൻ അത്
സഹായിക്കും.
പള്ളിയിലുള്ളവരെ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. കോപത്താൽ നിറയപ്പെട്ടു എന്നതിന്റെ അർത്ഥം കോപത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായി, ഭരിക്കപ്പെട്ടവരായി. അതുകൊണ്ടാണ് അവർ യേശുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:35 യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. ഒന്നാമത് അവരെ കോപം നിറഞ്ഞവരായി എന്ന് കണ്ടു, ഇവിടെ അസൂയ നിറഞ്ഞവരായി എന്ന് കാണുന്നു.
opposing the ministry of Paul and Barnabas.
പൗലോസിന്റെ ബർണബാസിന്റെ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് സംസാരിപ്പാൻ തക്കവണ്ണം അവരുടെ ഉള്ളിൽ അസൂയ വന്നിട്ട് അവർ അസൂയയാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്.
To be filled with the Spirit means
ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുക എന്നതിന്റെ അർത്ഥം
to be constantly controlled by the Holy Spirit.
നിരന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുക എന്നാണ്.
In our souls.
അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതായ കാര്യമാണ്.
You see, we are born of God's Spirit and our spirits are born again.
നമ്മുടെ ആത്മാവിൽ പുതുജന്മം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുന്നു. നമുക്ക് ഒരു ദേഹി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ആത്മാവുണ്ട്, ദേഹമുണ്ട്, ദേഹിയുണ്ട്. ആത്മാവ്, ദേഹം, ദേഹി.
Yeah. So when the spirit is born of God,
ആത്മാവ് ദൈവത്താൽ പുതുജന്മം പ്രാപിക്കുമ്പോൾ
the soul also needs to be controlled by the Holy Spirit.
ദേഹം അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടേണ്ടത്.
Our bodies need to be controlled by the Holy Spirit.
നമ്മുടെ ശരീരങ്ങളും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടേണ്ടതാണ്.
Because you and I can't control our bodies.
കാരണം എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിക്കുക സാധ്യമല്ല.
James tells us no man can control the tongue.
യാക്കോബ് പറയുന്നത് മനുഷ്യന്റെ നാവിനെ നിയന്ത്രിപ്പാൻ അവൻ ആർക്കും കഴിയില്ല എന്നാണ്. അത് സത്യമല്ലേ?
You try and control your tongue.
നമ്മുടെ നാവിനെ നിയന്ത്രിപ്പാൻ ശ്രമിച്ചു നോക്കുക. നാമ വിചാരിക്കുന്നത് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് എന്റെ നാവ് തീരെ ദോഷം നിറഞ്ഞതായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷവും അങ്ങനെയായിട്ട് തന്നെയായിരുന്നു. എന്റെ നാവ് എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതേക്കുറിച്ചുള്ള പാപബോധം എനിക്ക് തരുന്നത് വരെ എന്റെ നാവിനെ അവന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുത്തുന്നത് വരെ എനിക്ക് എന്റെ നാവ് കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി.
Thank God.
എന്നാൽ ദൈവത്തിന് നന്ദി പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ
ശക്തിയാണ്
നമ്മുടെ ആത്മാവിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ അവന്
കഴിയും.
നമ്മുടെ ദേഹിക്കുന്നതിന്റെയും ദേഹത്തിന്മേലും അവന് നിയന്ത്രണം നാം നൽകുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും
നിയന്ത്രിക്കും.
നമ്മുടെ ദേഹി എന്നത് നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളെയും ഉൾക്കൊള്ളുന്നതാണ്.
Reasoning, your affection, your will.
നമ്മുടെ വിവേചന ശക്തിയെ, നമ്മുടെ വികാരങ്ങളെ, തീരുമാനങ്ങൾ എടുപ്പാനുള്ള നമ്മുടെ ഇച്ഛാശക്തിയെ എല്ലാം
ഉൾക്കൊള്ളുന്നതാണ്.
അതൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടത്
ആവശ്യമാണ്.
ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷകനായി വിശ്വാസം അർപ്പിക്കുമ്പോൾ അവൻ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവന്റെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെടുകയാണ്.
Him out of the control of sin and Satan, out of the control of the world, and baptizes him. That means puts him into the body of Christ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തിന്റെയും പിശാചിന്റെയും ലോകത്തിന്റെയും നിയന്ത്രണത്തിൽ നിന്ന് ഈ വിശ്വാസിയെ എടുത്ത് അവന്റെ സഭയോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത്ര ഇത് സാധ്യമാക്കുന്നു. അതത്ര ചെയ്യുന്നത് നാം പുതുജന്മം പ്രാപിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേർക്കുന്നു, സ്നാനം
ഏൽപ്പിക്കുന്നു.
12:13
For by one spirit are we all baptized into one body, whether we be Jews or Gentiles, whether we be born or free, and have been all made to drink into one spirit.
നാമെല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അതത്ര പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അവൻ നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു.
Nowhere in the New Testament
പുതിയ നിയമത്തിൽ ഒരിടത്തും
are we commanded to be baptized by the Spirit.
പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കലും ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താണ് കാരണം?
Because baptism by the Holy Spirit
ആത്മസ്നാനം ആത്മാവിനാൽ ലഭിക്കുന്നതായ സ്നാനം
is a once for all experience.
അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അനുഭവമാണ്.
It takes place at the time of conversion.
അത് മാനസാന്തരത്തോടുള്ള അനുബന്ധിച്ചാണ് സംഭവിക്കുന്നത്.
The Holy Spirit baptizes you into the body of Christ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കുന്നു.
When the Spirit came at Pentecost
Pentecost നാളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ
the believers were baptized by the Holy Spirit.
വിശ്വാസികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു.
And the body of Christ was
അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഉളവായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:4-5 4-5 വാക്യങ്ങൾ.
And while staying with them, he ordered them not to depart from Jerusalem, but to wait for the promise of the Father, which he said, you heard from me. For John baptized with water, but you will be baptized with the Holy Spirit not many days from now.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇത് സംഭവിച്ചപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഉണ്ടായത്? അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലേക്ക് സ്നാനം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ സഭയ്ക്ക് സഭ സ്ഥാപിതമായി. എന്നാൽ അതേ സമയം തന്നെ അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരുമായി. ഇനി സംഭവിച്ചെന്താണെന്ന് നിങ്ങൾ വ്യക്തമായി പരിശോധിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:4. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഉളവായി. അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവും അവർക്ക് ലഭിച്ചു.
ഇറ്റ് വാസ് ദിസ് ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഗേവ് ദം ദ പവർ ദാറ്റ് വാസ് നീഡഡ് ടു വിറ്റ്നസ് ഫോർ ജീസസ്.
ആത്മാവിന്റെ ഈ നിറവാണ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തക്കവണ്ണം ആവശ്യമായ ശക്തി അവർക്ക് നൽകിയത്. അപ്പോസ്തല പ്രവൃത്തി 1:8.
But you will receive power when the Holy Spirit has come upon you, and you will be my witnesses in Jerusalem and in all Judea and Samaria and to the end of the earth.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു.
Now this is what happened in Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തി 2:2 സംഭവിച്ചതും ഇത് തന്നെയാണ്. അവിടെ യഹൂദന്മാരുണ്ടായ അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു.
And the Jewish believers were baptized by the Spirit in Acts chapter 2 on the day of Pentecost.
യഹൂദന്മാർ വിശ്വാസികളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചത്. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി 10:10. കൊർന്നേലിയോസിന്റെ ഭവനത്തിലുണ്ടായിരുന്ന ജാതികളായ വിശ്വാസികൾ പത്രോസ് പറയുന്നതനുസരിച്ച് തങ്ങൾക്ക് സംഭവിച്ചത് തന്നെ ഇവർക്കും സംഭവിച്ചു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവരും ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. രണ്ടാം അധ്യായത്തിലും 10 യഹൂദന്മാരും ജാതികളും ഇതേ പ്രാപിക്കുന്നത്
കാണാം.
അവർ ഇരുവരും ക്രിസ്തുവിന്റെ ശരീരമായ ഏക സഭയിലേക്ക് ചേർക്കപ്പെട്ടു. അവിടെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജാതികളെന്നില്ല, യഹൂദന്മാരെന്നില്ല, സ്ത്രീയെന്നോ പുരുഷനോ എന്നോ വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ.
That's what we study in detail in Ephesians chapter 2.
എഫെസ്യരുടെ 2-ാം അധ്യായത്തിൽ നാം വിശദമായി പരിശോധിച്ചതും അത് തന്നെയാണ്. 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ.
Now how does this baptism of the Holy Spirit become a reality for us?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നത് എങ്ങനെയാണ്?
This historic baptism of the Holy Spirit,
പരിശുദ്ധാത്മാവ് ചരിത്രത്തിൽ നൽകിയതായ ഈ സ്നാനം,
is made personal the moment the sinner trusts Jesus Christ. At that moment the Spirit enters into his life. The Holy Spirit comes and docks himself in his human spirit and makes him a member of the body of Christ that very minute.
ഭാവിയായ ഒരു മനുഷ്യൻ യേശുക്രിസ്തു വിശ്വാസം അർപ്പിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് സ്നാനം നൽകുകയും അവനെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യും.
Then he is commanded to be filled with the Holy Spirit.
തുടർന്ന് അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറയപ്പെടുവാനായിട്ട് അവന് കൽപ്പന നൽകപ്പെട്ടു.
The baptism of the Holy Spirit means that I belong to the body of Christ. That's what the baptism of the Holy Spirit means.
അതുകൊണ്ട് പരിശുദ്ധാത്മാ സ്നാനം എന്നതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ഭാഗമാണ് എന്ന ഉറപ്പത്ര ഞാൻ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചു
കേൾക്കും.
ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. തെറ്റായ ഒട്ടേറെ ചിന്തകൾ ഇത് മുഖാന്തരം
ഉണ്ടാകുന്നുണ്ട്.
ആളുകൾ തെറ്റായി ധരിക്കുന്നത് കൊണ്ട് അവർക്ക് പലവിധമായ സംശയങ്ങളും
ഉണ്ടാകും.
ആത്മസ്നാനം എന്നത് ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. എന്താണ് ആത്മാവിനാൽ നിറയപ്പെടുക എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്?
ആത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം എന്റെ ശരീരം ക്രിസ്തുവിന്റെ അവകാശമാണ് എന്ന. പരിശുദ്ധാത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അവന്റെ നിയന്ത്രണവും ശുശ്രൂഷയ്ക്ക് അവന് വേണ്ടി സാക്ഷ്യം നിൽക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് അനേകം വിശ്വാസികൾക്കും അക്രൈസ്തവരായ ആളുകളോട് സംസാരിപ്പാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞാൻ പറയട്ടെ. അവർക്ക് ധൈര്യമില്ല, അവർക്ക് അക്കാര്യത്തിൽ ഉറപ്പില്ല. കാരണം നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ മറ്റൊരാളോട് യേശുവിനെ കുറിച്ച് സംസാരിപ്പാൻ നമുക്ക് ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ടാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ അസാധ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 അങ്ങനെ അതിനുശേഷം നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് അവരോട് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 4:8 അപ്പോൾ പത്രോസ് ആത്മാവ് നിറഞ്ഞവനായി. പത്രോസിനുള്ളതായ ധൈര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത അതേ മൂപ്പന്മാരോടും സഭാധ്യക്ഷന്മാരോടുമാണ് ശിഷ്യന്മാരെല്ലാം ഓടി ഒളിക്കുവാൻ ഇടയാക്കിയ അതേ ആളുകളോട് തന്നെയാണ് ഏറെ ധൈര്യത്തോടെ പത്രോസ് പറയുന്നത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 4:31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോസ്തല പ്രവൃത്തി 6:3
Pick out from among you 7 men of good repute, full of the Holy Spirit and of wisdom, whom we will appoint to this duty.
ആഗയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അപ്പോസ്തല പ്രവൃത്തി 6:5
And what they said pleased the whole gathering, and they chose Stephen, a man full of faith and of the Holy Spirit, and Philip, and Prochorus, and Nicanor, and Timon, and Parmenas.
ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫനോസ്, ഫിലിപ്പോസ്, പ്രഖരോസ്, നിഖാനോർ, തിമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 7:55 വാക്യം.
But he, full of the Holy Spirit, gazed in the heaven and saw the glory of God, and Jesus standing at the right hand of God.
അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇല്ല എങ്കിൽ നമുക്ക് അവന് സാക്ഷ്യം വഹിക്കാൻ കഴിയുകയില്ല. എലിമാസ് എന്ന വിദ്വാനെ പൗലോസ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന്
നോക്കുക.
പംഫോസ് ദ്വീപിൽ മന്ത്രവാദം ചെയ്യുന്നതായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുവാൻ തക്കോണം ഗവർണറെ തടയുകയാണ് ഇദ്ദേഹം ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 13:9 9-11 വരെയുള്ള വാക്യം. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണനായ അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചന മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെമേൽ വീഴും. ഈ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നതിനെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. പുതിയ നിയമം പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതായ പ്രാരംഭ അനുഭവത്തിന് ശേഷം ആവർത്തിച്ച് അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി തീർന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ
കഴിയും.
ഇതിൽ നിന്നൊക്കെയും നമുക്ക് ഏത് നിഗമനത്തിൽ എത്തിച്ചേരുവാൻ
കഴിയും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നാനം എന്നത് ഒരിക്കൽ മാത്രം വിശ്വാസിക്ക് ലഭിക്കുന്നതായ ഒരു
അനുഭവം.
എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പീൻ എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷത ഒഴിച്ചുകൂടാനാവാത്തതായ ഒരു
കൽപ്പനയാണ്.
കർത്താവായ യേശുക്രിസ്തുവിനോട് സാക്ഷ്യം വഹിക്കാൻ തക്കോളം തികച്ചും ആവശ്യമായ ഒരു കാര്യം. എന്നാൽ പൗലോസ് ഒരു പടി കൂടെ മുമ്പോട്ട്
പോവുകയാണ്. If you want to have a functional heavenly home
സ്വർഗതുല്യമായ ഒരു കുടുംബം ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനിവാര്യമാണ് എന്ന് പൗലോസ് കൂട്ടിച്ചേർക്കും. ഇതത്ര എന്റെ അനുഭവം വ്യക്തിപരമായും.
And also, having been a pastor in counseling brothers, believers.
ഒരു പാസ്റ്റർ എന്ന നിലയിലും അനേകം ആളുകൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി, കൗൺസിൽ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും ഇത് എന്റെ അനുഭവമാണ്.
Whenever there is problem in the family,
കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ,
it boils down to this one thing.
അത് ഈ ഒരു കാര്യത്തിലാണ് എത്തിച്ചേരുന്നത്.
People are not in the family, members of the family are not walking in this.
കുടുംബജീവിതത്തിലുള്ളതായ കുടുംബത്തിലെ വ്യക്തികൾ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത് എന്ന് ജഡത്തിലാണ് നടക്കുന്നത്. അത് ഒരു ദുർഭരണം
ഉണ്ടാക്കും.
അത് കുടുംബത്തിൽ സ്വരൈക്യം നഷ്ടപ്പെടുത്തും. എന്നാൽ ആത്മാവിനാൽ നിറയപ്പെടുന്നുവെങ്കിൽ ഐക്യത ഉണ്ടാവും. തമിഴിൽ രണ്ട് പദപ്രയോഗങ്ങളുണ്ട്, സ്വരമെന്നും അപ്പസ്വരമെന്നും.
Appasaram means what?
Appasaram endana?
Disharmony.
Ad swara ikkada illaymaya.
In the Malayalam, in colloquial Malayalam, there is a velli adichu. The singer, when he sings, and instead of singing a correct melody, suddenly he'll go quick, that to the Appasaram.
കുടുംബങ്ങളിൽ ഒട്ടേറെ അപസ്വരങ്ങൾ ഉണ്ടാകാറുണ്ട്.
ഡിസ്ഹാർമണി. വൈ നോട്ട് വാക്കിംഗ് ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്?
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിൽ വിധേയപ്പെടാതെ നടക്കുന്നത് കൊണ്ടാണ്
സംഭവിക്കുന്നത്.
ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് എന്റെ എത്ര വർഷമായെന്ന് കുഞ്ഞു കുട്ടികൾ
എണ്ണുന്നുണ്ട്.
കാറെല്ലാം അവരത് എണ്ണി നോക്കിയായിരുന്നു. 1997
ഫെബ്രുവരി 21
രാവിലെ അതെന്നെ ഓർമ്മപ്പെടുത്തി.
So they were counting how many years.
അവരുടെ എത്ര വർഷമായി അവർ എണ്ണി നോക്കി.
I think they said 33. I'm very poor in math. 33. Anyway, my person, I wish I had this wisdom 33 years ago.
33 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പരിജ്ഞാനം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു.
Talk about marriage counseling, etc. Before marriage, all this, premarital counseling, etc.
വിവാഹപൂർവ കൗൺസിലിംഗ് എന്നോട് തുടർന്ന കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
All the counseling and every expertise from all the people and enter into marriage. Actual experience is once you enter.
എല്ലാ തര കൗൺസിലിംഗിലൂടെ കടന്നുപോയ ശേഷവും നിങ്ങൾക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടാം. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ അതൊരു പുതിയ അനുഭവമായി. നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴാണ് ഇത് പഠിക്കുവാനായിട്ട്
പോകുന്നത്. Principles that I learned over the period of 33 years, now if I had this wisdom when I started my marriage life, what a blessed marriage life.
33 വർഷങ്ങൾക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയതായ അടിസ്ഥാന പ്രമാണങ്ങൾ 33 വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ വിവാഹം എത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടതായി. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഇനിയും സമയം ഉണ്ടല്ലോ, അത് സാധ്യമാവും.
But now I can share with other people, don't do this, be like this, I can tell you.
എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ എനിക്ക് കഴിയും. ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം എന്ന്
പറയുവാനായിട്ട്.
നിങ്ങളുടെ കുടുംബത്തിന് സ്വർഗീയ തുല്യമായ അനുഭവം ഉണ്ടാകുവാൻ സാധ്യമാണ് എന്ന് ഞാൻ അവരെ പറയാറുണ്ട്, എന്ന് അവരോട്
പറയാറുണ്ട്.
എന്നാൽ ഭൂമിയിൽ സ്വർഗമായി നമ്മുടെ ഭവനങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ അതിന്റെ രഹസ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നത്
തന്നെയാണ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ാണ് താൻ നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ഒരു വ്യക്തിക്ക് എങ്ങനെ നിർണയിപ്പാനായിട്ട്
കഴിയും?
ആത്മാവിന്റെ നിറവിന്റെ 3 അടയാളങ്ങളുണ്ട് എന്ന് പൗലോസ് പറയുന്നു.
ഒന്നാമത്
5:19 സന്തോഷം നിറഞ്ഞ അനുഭവം. രണ്ടാമതായി 20 നന്ദിയുള്ളവരായിരിക്കും. മൂന്നാമതായി 21-31 വാക്യങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവം. ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നു. ഈ 3 അടയാളങ്ങളും തെളിവുകളും കാണുവാനായിട്ട്
കഴിയും.
നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും.
Your home will be a place of joy.
അങ്ങനെ നിങ്ങളുടെ ഭവനം സന്തോഷത്തിന്റെ ഒരു ഭവനമായിരിക്കും.
Righteousness, peace.
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന് സന്തോഷവും, അത് ദൈവരാജ്യത്തിന്റെ അനുഭവമാണ്. രണ്ടാമത് നന്ദിയുള്ളവരായിരിക്കും. മൂന്നാമത് കീഴ്പ്പെട്ടിരിക്കും.
Paul did not say that if a miracle of healing happens in your home, then you are filled with the Holy Spirit.
Roga saukhyathinte oru adayalam oru albhutham ningalude jeevithathil nadannal ningalude kudumbathil nadannal adana aikyam undakkunnathu enna alla Paulus parayunnu.
Paul did not say that if you speak in tongues or have other special manifestations of the Holy Spirit, only then you are filled with the Holy Spirit.
നിങ്ങൾ അന്യഭാഷകൾ നിറഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാവിന്റെ വിവിധ കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ അതാണ് ആത്മനിറവിന്റെ അടയാളം എന്നല്ല പൗലോസ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലയോ? ഞാൻ അനേകം ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കുള്ളതായ കൃപാവരങ്ങൾ ഇതൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞ അനേകരുണ്ട്.
And they name it.
അവരതിന്റെ പേരെടുത്ത് പറയും.
And then they say something else.
എന്നിട്ട് അതോടൊപ്പം മറ്റൊരു കാര്യവും പറയും.
I heard from two people.
രണ്ട് ആളുകളെങ്കിലും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു.
One person said these are the gifts of the Spirit I have.
ഒരാൾ പറഞ്ഞു
including tongues.
ഒരാൾ പറഞ്ഞു അന്യഭാഷ ഉൾപ്പെടെ മറ്റു പല കൃപാവരങ്ങളും തനിക്കുണ്ട്.
I heard him speak in tongues. I heard him interpret in tongues.
അദ്ദേഹം അന്യഭാഷയിൽ സംസാരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്.
Then he said what, you know what he told me?
പിന്നീട് ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു.
I'm bound to the immorality.
എന്നാൽ അധാർമികമായ ഒരു ജീവിതമാണ് എനിക്കുള്ളത്, ഞാൻ അതിൽ ബന്ധനസ്ഥനാണ്.
സോ ഹാവിങ് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് മീൻ,
അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം ആത്മാവിന്റെ നിറവുള്ളവരാണ് എന്നുള്ളതിന്റെ അടയാളം. മറ്റൊരാൾ ഏഴ് കൃപാവരങ്ങളെ പേരെടുത്ത് പറഞ്ഞു. പിന്നീട് എന്താണ് പറഞ്ഞതെന്നറിയാം? എന്റെ ഭർത്താവിനെ കൊല ചെയ്യാൻ എനിക്ക് താല്പര്യം. അവൾ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്.
Brother PC was witness to that.
Brother PC Varghese njan ee paranjathine sakshiyam.
So you can have the gifts of the Spirit and yet not be controlled.
Appa kripavaranam undagam ennal aathmavinal aathmavinte niyanthanathil vidheyapadadirikkeyum aagam.
You see, the gifts and the calling of God are irrevocable. Devathinte you find many servants of God who are gifted are falling. Be Jim Baker, I don't want to take
ദൈവത്തിന്റെ കൃപാവരങ്ങളെ കുറിച്ച് അനുദപിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. അനേകം വിശുദ്ധന്മാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും അത് യാഥാർത്ഥ്യമാണ്.
So you may have all the gifts of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഒക്കെ
നിങ്ങൾക്കുണ്ടാകും.
അങ്ങനെയെങ്കിൽ തന്നെയും ആത്മാവിന്റെ നിറവ് ആത്മാവിന്റെ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിൽ
ഇല്ലാതെ
ആത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും, നിങ്ങൾ വിധേയപ്പെടുന്നവരുമായിരിക്കും. കാരണം ആത്മാവിനാൽ നിറയപ്പെടുക എന്നതിന്റെ അർത്ഥം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. പൗലോസ് ഈ കാര്യം വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നതിന് തുല്യമായി തീരും. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുന്നു എങ്കിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിന്റെ ഫലം എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളാണ്: സന്തോഷം, സ്തുതിയുടെ സ്വരം, വിധേയപ്പെടുന്നതിന്റെ അവസ്ഥ. ഇവിടെ ഞാൻ നിർത്തട്ടെ. ഇനി മൂന്ന് മിനിറ്റ് ബാക്കി അവശേഷിക്കുന്നുള്ളൂ, അടുത്ത ആഴ്ച നമുക്ക് തുടരാം. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കും. എന്താണ് മൂന്ന് കാര്യങ്ങൾ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സന്തോഷമുള്ളവരായിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, വിധേയപ്പെടുന്നവരായിരിക്കുക. ആത്മാവിന്റെ വരങ്ങളല്ല, ആത്മാവിന്റെ വരങ്ങൾ കൃപാവരങ്ങൾ ആവശ്യമാണ്. അത് അന്വേഷിച്ച് കണ്ട തേടേണ്ടതും ആവശ്യമാണ്. എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ എന്നല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കേട്ട വചനങ്ങളുടെ ബന്ധത്തിൽ ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പീൻ എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവിനായിട്ട് നാം കാംക്ഷിക്കുകയും നിറയുകയും ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവല്ലോ. ആത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ, നമ്മുടെ ദേഹിയും ദേഹത്തെ ഒരുപോലെ സമർപ്പിപ്പാൻ തക്കോണം ഈ സന്ധ്യാസമയം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കൽപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ആത്മാവിന്റെ നിറവിനായിട്ട് നിയന്ത്രണത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വികാരങ്ങളെ, ഞങ്ങളുടെ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുകയും ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നിന്റെ സാക്ഷ്യം വഹിപ്പാൻ തക്കോണം, നിന്നെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ തക്കോണം, ഈ നാളുകളുടെ ഇടയാക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരന്തരം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് നിന്റെ പ്രവൃത്തിയാകിയാൽ ഞങ്ങളെ തന്നെ അതിനായിട്ട് വിധേയപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു. എല്ലാ ബഹുമാനവും നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.